എലികൾ എലികൾ സർവത്ര എലികൾ, കിടക്കയിൽ, അലമാരയ്ക്കുള്ളിൽ, അടുക്കളയിൽ, കുളിപ്പുരയിൽ, സ്വീകരണ മുറിയിൽ, കലവറയിൽ, എന്തിന് കൊച്ചു കുഞ്ഞുങ്ങളുടെ തൊട്ടിലിനുള്ളിൽ വരെ എലികൾ അങ്ങനെ മതിച്ച് നടപ്പാണ്. പള്ളികളിൽ, ഓഫീസുകളിൽ, ആളുകൾ സഞ്ചരിക്കുന്ന വാഹനങ്ങളിൽ, പലവ്യഞ്ജന കടകളിൽ, പോലീസ് സ്റ്റേഷനിൽ മൂഷികന്മാരില്ലാത്ത ഒരിടവുമില്ല. ഹാമലിൻ പട്ടണത്തിലെ കാര്യമാണ് ഈ പറയുന്നത്. വെസർ നദിയുടെ തീരത്തുള്ള മനോജ്ഞമായ ഒരു പട്ടണമായിരുന്നു അത്. ശുദ്ധവായു, തെളിനീർ, ഫലഭൂയിഷ്ഠമായ മണ്ണ്, അധ്വാനികളും സച്ചരിതരുമായ ദേശവാസികൾ, എന്തുകൊണ്ടും ഐശ്വര്യപൂർണമായ ഒരിടം. പക്ഷേ പറഞ്ഞിട്ടെന്ത് കാര്യം, അതൊക്കെ പഴയ കഥ. ഇന്നെല്ലാം താറുമാറായിരിക്കുന്നു. ഹാമലിൻ വാസികൾ സ്വസ്ഥത എന്തെന്നറിഞ്ഞിട്ട് നാളേറെ ആയിരിക്കുന്നു. എല്ലാറ്റിനും കാരണം എലികളാണ്, ആ നാശം പിടിച്ച എലികൾ. എലികൾ അത്ര കുഴപ്പക്കാരാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. കാരണം എല്ലായിടത്തുമുണ്ട് എലികൾ. അവറ്റ അത്യാവശ്യം കുഴപ്പങ്ങളും കുണ്ടാമണ്ടികളുമൊക്കെ ഒപ്പിക്കാറുണ്ടെങ്കിലും ആരും അതത്ര കാര്യമായി എടുക്കാറില്ല. അതുപോലല്ല ഹാമലിനിലെ എലികൾ. അവ ഒന്നും രണ്ടുമല്ല, ആയിരക്കണക്കിനാണ് അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. എവിടെ നിന്ന് വന്നതാണെന്ന് ആർക്കും പിടിയില്ല. ഒരു ദിവസം നോക്കുമ്പോഴുണ്ട് നിരത്തിലൂടെ എലികളുടെ വലിയൊരു ഘോഷയാത്ര കടന്നു വരുന്നു. ആളുകൾ അമ്പരന്ന് നിൽക്കെ മൂഷികപ്പട എല്ലായിടത്തും വ്യാപിച്ചു. ദിവസങ്ങൾ കൊണ്ട് അവ പെറ്റുപെരുകി. തെരുവുകളും മുറ്റങ്ങളും വീടുകളും അവർ കയ്യേറി. അവർക്ക് ആരെയും ഒന്നിനെയും പേടിയുണ്ടായിരുന്നില്ല. എവിടെയും പാഞ്ഞുകയറും. നിങ്ങൾ ചുവരിൽ തൂക്കിയിട്ടിരിക്കുന്ന കോട്ടെടുത്തിടാൻ ഭാവിക്കുമ്പോൾ അതിന്റെ പോക്കറ്റിനുള്ളിൽ ഒരെലി. കളിത്തൊട്ടിലെ നീന്തി തുടിക്കുന്നുണ്ടാവും മൂന്നാലെണ്ണം. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന പലഹാരങ്ങളൊക്കെയും കൊതിയന്മാരായ എലികൾ വന്ന് തട്ടിപ്പറിച്ചുകൊണ്ടുപോകും. അടുക്കളയിൽ ആഹാരം പാകം ചെയ്തു വച്ചാൽ കലത്തിനുള്ളിൽ നൂണുകടക്കും. മേശമേൽ ആഹാരം വിളമ്പി വയ്ക്കേണ്ട താമസം അവറ്റകൾ കൂട്ടത്തോടെ അവിടെയെങ്ങും പാഞ്ഞു നടക്കും. പാത്രത്തിൽ തലയിടും. അതോടെ നിങ്ങൾ ആഹാരം കഴിക്കേണ്ടെന്ന് വയ്ക്കും. ഒരു പണിയും സ്വസ്ഥമായിരുന്ന് ചെയ്തു തീർക്കാൻ പറ്റില്ല. അപ്പോഴേക്കും നിങ്ങളുടെ ഉടലിലും കാലിനടിയിലുമൊക്കെയായി അവറ്റകൾ കയറിയിറങ്ങി നടപ്പുണ്ടാവും. ആളുകൾക്ക് എലികളുടെ ചിലപ്പും ബഹളവും കാരണം അന്യോന്യം വർത്തമാനം പറയാൻ കൂടി വയ്യെന്നായി. അത്രയ്ക്കുണ്ട് ശബ്ദകോലാഹലം. കൊച്ചു പൈതങ്ങളെ തൊട്ടിലാട്ടുമ്പോൾ രണ്ട് മൂന്ന് മൂഷികന്മാരും കൂടി അതിനുള്ളിൽ കയറിയിരുന്ന് ഒപ്പം ഊഞ്ഞാലാടുന്നുണ്ടാവും. എന്തിന് പകലത്തെ അലച്ചിലൊക്കെ കഴിഞ്ഞ് രാത്രി സ്വസ്ഥമായെന്നുറങ്ങാമെന്ന് വെച്ചാൽ അവിടെയും സ്വൈരം കിട്ടില്ല. എലിക്കുഞ്ഞുങ്ങൾ കൂട്ടമായി പാഞ്ഞുവന്ന് കിടക്കുന്നവരുടെ മേലേക്ക് കയറി മറിഞ്ഞ് രസിക്കലാണ് പിന്നത്തെ പ്രധാന പരിപാടി. എലികളെ കൊണ്ട് ആളുകൾ വശം കെട്ടു. എല്ലാവരും ചേർന്ന് നഗരപിതാവായ മേയർക്ക് ഒരു നിവേദനം സമർപ്പിച്ചു. മൂഷികപ്പടയുടെ കടന്നുകയറ്റം തങ്ങളുടെ സ്വസ്ഥ ജീവിതത്തെ എങ്ങനെയൊക്കെ താറുമാറാക്കി എന്നതായിരുന്നു ആ നീണ്ട നിവേദനത്തിന്റെ വിഷയം. അത് വായിക്കാതെ തന്നെ മേയർക്ക് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം മനസ്സിലായിട്ടുണ്ടായിരുന്നു. അവരെ പോലെ തന്നെ മേയറും അവറ്റകളെ കൊണ്ട് പൊറുതിമുട്ടിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ജനപ്രതിനിധികളെ വിളിച്ചുകൂട്ടി. വിശദമായ ഒരു ആലോചനായോഗം നടത്തി. എലികളെ നശിപ്പിക്കാൻ പലരും പല പ്രതിവിധികളും നിർദ്ദേശിച്ചു. എലിവിഷം പലതരം, ശക്തിയുള്ള കീടനാശിനികൾ, പലതരം എലിക്കെണികൾ, ഓരോരുത്തരും ഓരോരോ ആശയങ്ങൾ മുന്നോട്ട് വച്ചു. മേയറുടെ നേതൃത്വത്തിൽ ഓരോന്നും പരീക്ഷിച്ചു നോക്കി. എലികൾ പെരുകുന്നതല്ലാതെ ഒട്ടും കുറയുന്നില്ല. ഹാമലിൻ നിവാസികൾ അനുഭവിക്കുന്ന കഷ്ടപ്പാട് കണ്ടിട്ട് അടുത്തും അകലെയുമുള്ള പട്ടണങ്ങളിൽ വസിക്കുന്ന എലിപിടുത്തക്കാരൊക്കെയും ആ വഴി വന്നു. അവർ പല അഭ്യാസങ്ങളും പയറ്റി നോക്കി. ഒക്കെയും വൻ പരാജയം. മനസ്സുമടുത്ത മേയർ ഇങ്ങനെയൊരു വിളംബരം പുറപ്പെടുവിച്ചു. ഹാമലിൻ പട്ടണത്തിൽ നിന്ന് എലികളെ എന്നേക്കുമായി തുരത്തുന്നവർക്ക് 1000 പൊൻപണം സമ്മാനം. മൈക്കിൽ കൂടി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞതിന് പുറമേ വലിയ അക്ഷരത്തിൽ ഒരു ബാനർ കെട്ടിത്തൂക്കുകയും ചെയ്തു. ആർക്കും കാണാൻ പാകത്തിൽ പട്ടണ കവാടത്തിൽ തന്നെയാണ് അത് പ്രദർശിപ്പിച്ചത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മേയറുടെ ഓഫീസ് വാതിലിൽ മൃദുലമായ ഒരു മുട്ടുകേട്ടു. മേയർ ആഗതനോട് ഉള്ളിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. വിചിത്ര വേഷധാരിയായ ഒരാൾ അദ്ദേഹത്തിന്റെ സമക്ഷത്ത് ഹാജരായി. കുപ്പായത്തിന്റെ ഒരു പാതി മഞ്ഞ, മറുപാതി ചുവപ്പ്. മഞ്ഞയും ചുവപ്പും വരകളുള്ള ഒരു നീണ്ട ഉറുമാൽ കഴുത്തിൽ കെട്ടിയിരിക്കുന്നു. കൂടാതെ കട്ടിയുള്ള ഒരു ചരടും കഴുത്തിലുണ്ട്. അതിന്റെ അറ്റത്തായി ഒരു കുഴൽവാദ്യം തൂങ്ങിക്കിടക്കുന്നു. കുഴലൂത്തുകാരൻ എന്നാണ് ഞാൻ അറിയപ്പെടുന്നത്. ഈ പട്ടണത്തിലെ എലികളെ തുരത്തിയാൽ താങ്കൾ എനിക്ക് 1000 പൊൻപണം പ്രതിഫലം തരുമോ? 1000 10,000 പണം തരാൻ തയ്യാർ. നിങ്ങൾ ഈ നശിച്ച എലികളെ എന്നേക്കുമായി ഇവിടുന്ന് ഓടിച്ചു കളഞ്ഞാൽ മാത്രം മതി, മേയർ പറഞ്ഞു. ഇത് കേട്ട് അയാളുടെ മുഖത്ത് നേർത്ത ഒരു മന്ദഹാസം വിരിഞ്ഞു. അയാളുടെ വിരലുകൾ അസാധാരണമാം വിധം വീണ്ടും മെല്ലിച്ചതായിരുന്നു. സാവധാനത്തിലുള്ള ചലനങ്ങളും മൃദുലമായ സംസാരവും ഒക്കെ കൂടി അയാൾക്കൊരു വിഷാദവാന്റെ മട്ടുണ്ടായിരുന്നു. മേയറുടെ ഓഫീസിന്റെ പടിക്കെട്ടുകൾ ഇറങ്ങിയ പാടെ അയാൾ തന്റെ കുഴൽവാദ്യം ചുണ്ടോടടുപ്പിച്ചു. അത്ഭുതമായൊരു ഈണം പുറപ്പെട്ടു. നേർത്തതും എന്നാൽ മായികവുമായ ഒരു പ്രത്യേക രാഗം. കുറച്ചു നേരം കൊണ്ട് എങ്ങും നിശബ്ദത പരന്നു. 10,000 മൂഷികന്മാർ ഓടുകയും ചാടുകയും കരളുകയും ചെയ്യുന്ന പണികൾ നിർത്തിവച്ചു. എന്നിട്ട് ഈണം പുറപ്പെടുന്ന ദിക്കറിയാൻ ഏകാഗ്രതയോടെ ചെവികൾ കൂർപ്പിച്ചു. പിന്നത്തെ കോലാഹലമൊന്നും വിവരിക്കാനാവില്ല. മൂഷികന്മാരുടെ ഒരു കൂട്ടപ്പെരളി നിലവറ കുണ്ടുകളിൽ നിന്നും കളപ്പുരകളിൽ നിന്നും മച്ചിൻപുറങ്ങളിൽ നിന്നും അവറ്റകൾ കൂട്ടം കൂട്ടമായി കുഴൽവാദ്യം പുറപ്പെട്ട ദിക്കിലേക്ക് പാഞ്ഞു. ആളുകൾ ആ കാഴ്ച കണ്ട് അന്തം വിട്ടങ്ങനെ നിൽക്കുകയാണ്. കുഴലൂത്തുകാരൻ പട്ടണത്തിലെ തെരുവുകളും ഇടവഴികളും പിന്നിട്ട് മുന്നോട്ട് മുന്നോട്ട് പോവുകയാണ്. വശ്യതയാർന്ന ആ ഈണം അയാളുടെ കുഴലിലൂടെ അനുസ്യൂതമായങ്ങനെ ഒഴുകുന്നു. എലികൾ ഒന്നടങ്കം അയാളെ പിന്തുടരുന്നു. അയാളുടെ കണ്ണുകൾ ഒരു പ്രത്യേക മട്ടിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. ഓടകൾ, തെരുവിന്റെ ഇരുണ്ട മൂലകൾ, പൂന്തോട്ടങ്ങൾ, ഗോവണിച്ചുവടുകൾ, ഗോതമ്പ് വയലുകൾ, എവിടെയെല്ലാം എലികൾ പതുങ്ങിയിരിപ്പുണ്ടോ അവിടെ നിന്നെല്ലാം അവ പുറത്തേക്ക് കുതിക്കുന്നുണ്ടായിരുന്നു. കുഴലൂത്തുകാരൻ മുന്നിൽ, ലക്ഷോപലക്ഷം മൂഷികന്മാർ പിന്നാലെ. തെരുവ് വീഥിയുടെ ഇരുവശത്തും അവിശ്വസനീയമായ ഈ കാഴ്ച കാണാൻ തടിച്ചുകൂടിയ ജനങ്ങൾ. നടന്ന് നടന്ന് അയാൾ വെസർ നദിക്കരയിലെത്തി. എന്നിട്ട് നദിയിലിറങ്ങി 3-4 കാലടികൾ മുന്നോട്ട് വച്ചു. കുഴലൂത്തുകാരന്റെ പിന്നാലെ പാഞ്ഞ എലികൾ രണ്ടാമതൊന്നും ആലോചിക്കാതെ പുഴയിലേക്ക് എടുത്തുചാടി. അവ ഒന്നോടെ ആ പെരുവെള്ളത്തിൽ മുങ്ങിച്ചത്തുപോയി. അവസാനത്തെ എലിയും പുഴയിൽ ചാടും വരെ അയാൾ കുഴലൂതിക്കൊണ്ട് അതേ നിൽപ്പ് തുടർന്നു. അങ്ങനെ ഏറെ മാസങ്ങളായി ഹാമലിൻ പട്ടണത്തെ നരകതുല്യമാക്കിയ ആ മൂഷികർ ഒന്നോടെ ചത്തൊടുങ്ങി. ജനങ്ങൾ സന്തോഷത്താൽ ആർപ്പുവിളിച്ചു. അവർ തെരുവീഥികളിൽ നൃത്തം ചെയ്തു. കുട്ടികൾ തുള്ളിച്ചാടി. കുഴലൂത്തുകാരൻ മേയറുടെ ഓഫീസിൽ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ എന്റെ ജോലി ഇതാ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി തരാമെന്നേറ്റ 1000 പൊൻപണം തരൂ. മേയറുടെ മുഖം മാറി. പുഞ്ചിരിയുടെ സ്ഥാനത്ത് ധിക്കാരം നിറഞ്ഞ ഭാവം. 1000 പൊൻപണമോ? വെറുതെ ഈ കുഴലെടുത്ത് ഒന്നൂതി നിസ്സാരമായ ഒരു രാഗം കൽപ്പിച്ചതിനോ? 50 പൊൻപണം തരാം. വേണമെങ്കിൽ ചെയ്ത സേവനത്തിന് കുപ്പായത്തിന്മേൽ ഒരു ബഹുമതി ചിഹ്നം കൂടി കുത്തിത്തരാം. മൂഷികപ്പട ഒന്നൊഴിയാതെ ചത്തൊടുങ്ങി കിട്ടി. ഇനി എന്തിന് അത്രയും വലിയൊരു തുക വെറുതെ സമ്മാനമായി കൊടുക്കണം? എളിയവനായ ഈ കുഴലൂത്തുകാരന് വല്ല നിസ്സാര തുകയും കൊടുത്ത് ഒഴിവാക്കിയേക്കാം. ഇങ്ങനെ പോയി മേയറുടെ ചിന്തകൾ. അപ്പോൾ നേരത്തെ പറഞ്ഞുറപ്പിച്ച തുക നിങ്ങൾ എനിക്ക് തരില്ല അല്ലേ? അവസാന വാക്കെന്നോണം കുഴലൂത്തുകാരൻ ഒരിക്കൽ കൂടി മേയറോട് ചോദിച്ചു. ഇല്ല, 50 കൂടുതൽ ഒരു ചില്ലി പോലെ നിങ്ങൾക്ക് ഞാൻ തരാൻ പോണില്ല, മേയർ തറപ്പിച്ചു പറഞ്ഞു. കുഴലൂത്തുകാരൻ ഒരക്ഷരം പോലും പറയാതെ നേരെ പുറത്തിറങ്ങി. എന്നിട്ട് ഹാമലിൻ പട്ടണത്തിന്റെ പ്രധാന വീഥിയിലെത്തി. ഒരിക്കൽ കൂടി കുഴൽവാദ്യം അയാൾ ചുണ്ടോട് ചേർത്തു. ഇത്തവണ ഒഴുകി വന്ന നാദം ആരുടെയും മനം വയക്കുന്നതായിരുന്നു. കാതിനിമ്പം പകരുന്ന ആ മനോജ്ഞ രാഗം ഹാമലിനിലെങ്ങും ഒഴുകി നടന്നു. അപ്പോഴുണ്ട് കുട്ടികൾ ആ മധുരനാദത്തിനൊത്ത് താളം പിടിച്ചും ചുവടുവെച്ച് നൃത്തം ചെയ്തും അണിയണിയായി അങ്ങനെ എത്തിച്ചേരുന്നു. മൈതാനത്ത് കളിച്ചുകൊണ്ടിരുന്നവരും വീട്ടിനുള്ളിൽ വിശ്രമിക്കുന്നവരും അമ്മമാരുടെ മാർത്തട്ടിൽ മയങ്ങിക്കിടന്ന പൈതങ്ങളും അവരോടൊപ്പം ചേർന്നു. ആ പട്ടണത്തിലെ സകലമാന കുട്ടികളും കൈകോർത്ത് നൃത്തം ചെയ്തുകൊണ്ട് കുഴലൂത്തുകാരന്റെ പിന്നാലെ കൂടി. അച്ഛനമ്മമാർ ഇത് കണ്ട് അമ്പരന്നു. അവർ എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും അവരെ പിന്തിരിപ്പിക്കാനായില്ല. വെസർ നദിയുടെ തീരത്തുകൂടി നടന്ന് നടന്ന് നീണ്ടു നീണ്ടു പോയ ഒറ്റയടി പാത പിന്നിട്ട് കുഴലൂത്തുകാരനും കുട്ടികളും ചെങ്കുത്തായ ഒരു മല ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങി. മലയുടെ മുന്നിലെത്തിയപ്പോൾ അയാൾ പുതിയൊരു രാഗം പൊഴിച്ചു. അതാ മലയുടെ ചരിവിലായി ഒരു ചെറുവാതിൽ തുറന്നു വരുന്നു. അയാൾ കുട്ടികളെ അതിനുള്ളിലേക്ക് ആനയിച്ചു. പൊട്ടിച്ചിരികൾ ഉതിർത്തുകൊണ്ട് കുട്ടികൾ തുള്ളിച്ചാടി. അത്യാഹ്ലാദത്തോടെ അവർ കുഴലൂത്തുകാരൻ കാട്ടിയ വഴിയെ നടന്നു. പട്ടണവാസികൾ സ്തബ്ധരായങ്ങനെ നിലകൊണ്ടു. അവർക്ക് ആ ബാലകരെ ഒരു വിധത്തിലും തടയാനായില്ല. അങ്ങനെ ഹാമലിൻ പട്ടണത്തിലെ കുട്ടികളെല്ലാവരും നിഗൂഢമായ ഏതോ ഒരിടത്തേക്ക് പോയി മറഞ്ഞു. മുടന്തനായ ഒരു ബാലൻ മാത്രം പിന്നിൽ അവശേഷിച്ചു. നടക്കാൻ ബുദ്ധിമുട്ടാകയാൽ അവനേറെ പിന്നിലായിപ്പോയി. അവൻ കുന്നിൻ ചെരുവിലെത്തുമ്പോൾ ആ ഗുഹാവാതിൽ അടഞ്ഞു കഴിഞ്ഞിരുന്നു. ഒറ്റയ്ക്കായിപ്പോയ ആ പിഞ്ചുബാലൻ കുന്നിൻ ചെരുവിലിരുന്ന് തേങ്ങിക്കരഞ്ഞു. തന്റെ കൂട്ടുകാരെ ഓരോരുത്തരെയായി പേരു ചൊല്ലി വിളിച്ചു. പക്ഷേ ആ വിളി കേൾക്കാൻ ആരുമേ ഉണ്ടായിരുന്നില്ല. നോക്കി നിൽക്കെ ആ വാതിലും മറഞ്ഞുപോയി. അതിൽ പിന്നെ നമ്മുടെ കുഴലൂത്തുകാരനെയോ കുട്ടികളെയോ ആരും ഇന്നേവരെ കണ്ടിട്ടില്ല. പക്ഷേ മലയുടെ ചെരുവിൽ നിന്ന് കുട്ടികളുടെ മണിനാദം പോലുള്ള ചിരിമുഴക്കങ്ങൾ ഇടയ്ക്കിടെ കേൾക്കാറുണ്ടെന്ന് ചിലരൊക്കെ പറയുന്നു. ഒപ്പം ആരുടെയും ഹൃദയത്തെ പിടിച്ചുലയ്ക്കും വിധം നിഗൂഢ വശ്യതയാർന്ന കുഴലൂത്തിന്റെ ഈണവും അവിടെയെങ്ങും ഒഴുകി പരക്കാറുണ്ടത്രേ. എന്തായാലും അതിനുശേഷം ഒറ്റ എലി പോലും ഹാമലിൻ പട്ടണത്തിൽ പ്രവേശിച്ചിട്ടില്ല. ഉറപ്പ്.